2020 ഏപ്രിൽ 1 ബുധനാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ വാണിജ്യം പേജിൽ നിന്ന് മെഗാലയനം പൊതുമേഖലാ ബാങ്കിംഗ് അടിമുടി മാറും. കൊച്ചി ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ലയനത്തിന് 2020-2021 സാമ്പത്തിക വർഷത്തെ ആദ്യ ദിനമായ ഇന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ അരങ്ങൊരുങ്ങുന്നത് രാജ്യത്തെ ബാങ്കിംഗ് രംഗത്തെ സമൂലമായ മാറ്റത്തിന് കൂടിയാണ്. 10 ബാങ്കുകൾ ലയിച്ച് 4 വലിയ ബാങ്കുകളായി മാറുന്ന നടപടിയാണ് ഇന്ന് പ്രാബല്യത്തിൽ വരുന്നത്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിക്കും. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിക്കും. ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ലയിക്കും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേറിയതിനു ശേഷം നടക്കുന്ന 3-ാമത്തെ പൊതുമേഖലാ ബാങ്ക് ലയനമാണിത്. 2017 ഏപ്രിലിൽ തിരുവനന്തപുരം ആസ്ഥാനമായുള്ള SBT അടക്കം 5 അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും മാതൃബാങ്കായ SBIയിൽ ലയിപ്പിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ ദേന ബാങ്ക്, വിജയ ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിലും ലയിച്ചു. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 10 അതിൽ താഴെയോ ആയി കുറയ്ക്കുകയാണ് കേന്ദ്രത്തിന്റെ മുഖ്യ ലക്ഷ്യം. 2017 പൊതുമേഖലയിൽ 27 ബാങ്കുകൾ ഉണ്ടായിരുന്നു. ഇന്നത് 12 ചുരുങ്ങും. വലിയ ബാങ്കുകൾ മെഗാബാങ്ക് ലയനം പൂർണ്ണമാകുമ്പോൾ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ സ്ഥാനം ബിസിനസ് മൂല്യപ്രകാരം. ബിസിനസ് മൂല്യം 100,000 കോടി രൂപയിൽ 2019 മാർച്ച് 31 പ്രകാരം. ബാങ്ക് ബിസിനസ് മൂല്യം, വിപണി വിഹിതം എന്നീ ക്രമത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 52.1, വിപണി വിഹിതം 22.5, പഞ്ചാബ് നാഷണൽ ബാങ്ക് 17.9, വിപണി വിഹിതം 7.7%, ബാങ്ക് ഓഫ് ബറോഡ 16.1, വിപണി വിഹിതം 7%, കാനറ ബാങ്ക് 15.2, വിപണി വിഹിതം 6.6%, യൂണിയൻ ബാങ്ക് 14.6, വിപണി വിഹിതം 6.3%, ബാങ്ക് ഓഫ് ഇന്ത്യ 9, വിപണി വിഹിതം 3.9%, ഇന്ത്യൻ ബാങ്ക് 8.1, വിപണി വിഹിതം 3.5%. കഴിഞ്ഞ ആഗസ്റ്റിൽ മെഗാബാങ്ക് ലയനം പ്രഖ്യാപിക്കുമ്പോൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് മൂലധന സഹായമായി 55,000 കോടി രൂപയും കേന്ദ്ര ധനമന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ തുക പഞ്ചാബ് നാഷണൽ ബാങ്കിനും കുറവ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിനുമാണ്. ഈ ബാധ്യത ആവർത്തിക്കുന്നത് ഒഴിവാക്കുകയും മെഗാലയനത്തിന്റെ ലക്ഷ്യമാണ്. ലയനശേഷം ഒരു പ്രദേശത്ത് ഒന്നിലേറെ ശാഖകളുണ്ടെങ്കിൽ ആ ശാഖകളെയും തമ്മിൽ ലയിപ്പിക്കും, അല്ലെങ്കിൽ ബാങ്കിന് സാന്നിധ്യമില്ലാത്ത മറ്റൊരിടത്തേക്ക് ഒരു ശാഖ മാറ്റും. പുനഃക്രമീകരണത്തിന് ശേഷം അധികമുള്ള ജീവനക്കാരെ സ്ഥലം മാറ്റും. പൊതുമേഖലാ ബാങ്കുകൾക്ക് കേരളത്തിൽ 4,059 ശാഖകളുണ്ട്. പുനഃക്രമീകരണത്തിന് ശേഷം എണ്ണം 3,800 ചുരുങ്ങിയേക്കും. മെഗാബാങ്ക് ലയനാന്തരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി കൺവീനർ സ്ഥാനങ്ങളിലും 111 ജില്ലകളിലെ ലീഡ് ബാങ്ക് സ്ഥാനങ്ങളിലും മാറ്റമുണ്ടാകും. ഉദാഹരണത്തിന്, കർണാടകയുടെ SLBC കൺവീനർ സ്ഥാനം നിലവിൽ സിൻഡിക്കേറ്റ് ബാങ്കിനാണ്. ഇത് ഇനി കാനറ ബാങ്കിന് ലഭിക്കും. കേരളത്തിൽ കാനറ ബാങ്കാണ് കൺവീനർ. ഈ സ്ഥാനത്തിന് മാറ്റമുണ്ടാകില്ല. മെഗാലയനത്തോടെ ശാഖകളുടെ പേരിൽ മാറ്റമുണ്ടാകും. IFSC കോഡും മാറും. ഉദാഹരണത്തിന്, സിൻഡിക്കേറ്റ് ബാങ്ക് ശാഖകളെല്ലാം ഇന്നു മുതൽ കാനറ ബാങ്ക് ശാഖകളാണ്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ഇടപാടുകാരുടെ അക്കൌണ്ട് നമ്പർ, കസ്റ്റമർ ID, ഡെബിറ്റ് ATM കാർഡ്, ചെക്ക് ബുക്ക്, പാസ്ബുക്ക് എന്നിവയിലും വൈകാതെ മാറ്റം വരും. പലിശ നിരക്കും ഫീസും. ഉദാഹരണത്തിന്, സിൻഡിക്കേറ്റ് ബാങ്ക് ഇടപാടുകാർക്ക് സ്ഥിര നിക്ഷേപത്തിന് ഇപ്പോൾ ലഭിക്കുന്ന പലിശ തന്നെ തുടർന്നും കിട്ടും. വായ്പകളുടെ പലിശയും മാറില്ല. എന്നാൽ ആങ്കർ ബാങ്കായ കാനറ ബാങ്ക് പലിശ പുതുക്കുന്നതോടെ ഈ പലിശ നിരക്കുകളിലും മാറ്റം വരും. വിവിധ സേവനങ്ങളുടെ ഫീസും ഇതുപോലെ മാറും. ക്രെഡിറ്റ് കാർഡ്. ഉപഭോക്താവിന് ക്രെഡിറ്റ് കാർഡ് അക്കൌണ്ടുള്ള ബാങ്ക് മറ്റൊരു ബാങ്കിൽ ലയിച്ചെങ്കിലും ക്രെഡിറ്റ് കാർഡിന്റെ കാലാവധി തീരുന്നതുവരെയും അത് ഉപയോഗിക്കാം.